കോവിഡ് വ്യാപന നിരക്ക്, മരണനിരക്ക് എന്നിവ കൂടിയതിന് പിന്നാലെ ആശുപത്രികളിൽ ഭീതിജനകമായ അന്തരീക്ഷമാണ് ഇന്ത്യയിൽ. കോവിഡ് പടരുന്ന നിരക്ക് വലിയ രീതിയിൽ കൂടിയിരിക്കുന്ന കേരളത്തിലും ആശങ്ക ഒട്ടും കുറവല്ല. വായുവിലൂടെയും വ്യാപനം നടക്കുന്നുവെന്ന പല റിപ്പോർട്ടുകളും ആരോഗ്യരംഗത്തുള്ളവരെ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലുള്ള മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും കാര്യത്തെക്കുറിച്ച് വലിയ ആശങ്കയിലാണ് ഓസ്ട്രേലിയൻ മലയാളികൾ. ചിലർ SBS മലയാളത്തോട് ഇതേക്കുറിച്ച് സംസാരിച്ചു. കോവിഡ് ബാധിച്ച് നിരവധി പേരാണ് കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും മരിക്കുന്നത്. പ്രവാസി സമൂഹത്തിൽപ്പെട്ട ഒട്ടേറെ ആളുകളുടെ ബന്ധുമിത്രാദികളും ഇതിലുൾപ്പെടുന്നു. നാട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മാതാപിതാക്കളെ സഹായിക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് പ്രവാസി മലയാളികൾ. ഇതേക്കുറിച്ച് ഹോബാർട്ടിലുള്ള ആശാ സൂസൻ നൈനൻ.
നാട്ടില് എന്റെ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുപോലെ തന്നെ എന്റെ റിലേറ്റീവ്സ് എല്ലാരും, എന്റെ പപ്പയുടെ കസിൻസ് ആണെങ്കിലും അവരുടെ ഭാര്യമാരും എല്ലാവരും വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണ്. അതുപോലെ തന്നെ എന്റെ കസിൻസ് എല്ലാവരും തന്നെ വെളിയില് ജോലി ചെയ്യുന്നവരാണ്. ആരും തന്നെ നാട്ടിലില്ല. UKയിലും അബുദാബിയിലും ഇവിടെ ഓസ്ട്രേലിയയിലും ഒക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ചിതറിപ്പാർക്കുന്ന ഒരു പോപ്പുലേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി തന്നെ. അതുകൊണ്ട് ശരിക്കും കൺസേണിങ് ആണ്. കാരണം അവർക്കൊരു ഇഷ്യൂ ഉണ്ടായാലും എല്ലാവരും ഈ ക്രോണിക് കണ്ടീഷൻസ്, ഡയബറ്റീസും ഹൈപ്പർടെൻഷനും കൊളസ്ട്രോളും ഒക്കെ സഫർ ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് എല്ലാവരും മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നവരാണ്. ഭയങ്കര കൺസേണിങ് ആണ്. ഇവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായാലും ഒന്ന് എത്തിപ്പെടാൻ പോലും പറ്റത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി കൺസേണിങ്.
പൊതുജനം മാസ്കുകൾ വരെ ശരിയായ രീതിയിൽ ധരിക്കാത്തത് വ്യാപനം കൂടുന്നതിന് കാരണമാകുന്നുവെന്ന് ആശ ചൂണ്ടിക്കാട്ടുന്നു.
ഈവൻ മാസ്ക് ഒക്കെ വെയർ ചെയ്തുകൊണ്ട് പോയാലും ഇവര് പൊതുവെ കാണുന്ന ഒരു പ്രവണത, നമ്മൾ സംസാരിക്കാനായിട്ട് എല്ലാവരും മാസ്ക് താഴ്ത്തുന്ന ഒരു പ്രവണതയാണ് നാട്ടിൽ കാണുന്നത്. അതിന്റെ ഒരു അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ടും വളരെ കൺസേണിങ് ആണ് ഈ എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ജോലിക്ക് ഐ മീൻ ജോലിക്കാരോട് പോലും വീട്ടിലേക്ക് ഇപ്പൊ വരണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം എങ്ങനെ ഇതിലെ കൂടെ നമുക്കത് കിട്ടുമെന്നുള്ളത് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ
മാതൃകയാകേണ്ട നേതാക്കൾക്കും വീഴ്ച പറ്റുന്നുണ്ടോ എന്ന ദുഃഖമാണ് ആരോഗ്യരംഗത്തുള്ള ആശ പങ്കുവെക്കുന്നത്.
അത് എന്താ പറയുക, ഇവിടെ നിന്നുകൊണ്ട് നാട്ടിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ റിവ്യൂ ചെയ്യുന്നതിനോട് അധികം ഞാൻ അങ്ങനെ ഒരു രീതിയിൽ നോക്കിയാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷെ എന്ന് പറയുമ്പോഴും എന്താ പറയുക, നമ്മള് എപ്പോഴും ലീഡേഴ്സിനെ കാണുന്നത് ഒരു റോൾ മോഡൽസ് ആയിട്ടാണ്. ഇപ്പൊ റീസെന്റ്ലി ആണെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ഞാൻ കണ്ട ഒരു ക്ലിപ്പിംഗ് ആണ്. ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്നവരെല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട്. ഈ നേതാവ് ഒരു രോഗിയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് മാസ്ക് ഇല്ലാതെ അദ്ദേഹം ചെന്ന് ആ രോഗിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ ഐ ഷുവർ ആ രോഗി സഫർ ചെയ്യുന്നതും കോവിഡ് ഡിസീസ് ആണ്. നമ്മളാരും അമാനുഷികരൊന്നും അല്ലല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മള് റോൾ മോഡൽസ് ആയി നോക്കാനും കാണാനും ആഗ്രഹിക്കുന്നവര് കുറച്ചും കൂടെ ഒരു മിതത്വം പാലിക്കുകയും കുറച്ചും കൂടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്.
കേരളത്തിൽ നിന്ന് നിരവധി പേരാണ് ഓസ്ട്രേലിയയിലെ കോവിഡ് പ്രതിരോധത്തിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ കടുത്ത സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നതിന്റെ ദുഃഖമാണ് പെർത്തിലുള്ള നഴ്സായ ബിന്ദു രാജൻ പറയുന്നത്.
എല്ലാ മനുഷ്യരും ഒരുപോലെയല്ലേ വോട്ട് ചെയ്യാൻ, വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ലേ. അതിലും കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നൽകേണ്ടത് നമ്മുടെ ആരോഗ്യത്തിനാണ്. അത് കിട്ടുന്നുണ്ടോ എന്ന് നന്നായിട്ട് എനിക്ക് സംശയമുണ്ട്. നേഴ്സുമാർ നാട്ടിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. 7 ദിവസം 14 ദിവസം ഒക്കെ ഫുൾ PPE ഇട്ട് ജോലി ചെയ്യുന്ന എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്കറിയാം, നാട്ടിൽ വീട്ടിൽ പോകാതെ കുഞ്ഞുങ്ങളെ കാണാതെ അമ്മേസിനെയും കാണാതെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന, മൂത്രം ഒഴിക്കാൻ പോലും പോകാൻ പറ്റാത്ത ജോലി ചെയ്യുന്ന, കഷ്ടപ്പെടുന്ന ഒത്തിരി ഡോക്ടേഴ്സും നേഴ്സും എനിക്കറിയാം.
ഇന്ത്യയിൽ കോവിഡ് നിരക്ക് നിയന്ത്രണമില്ലാത്ത രീതിയിൽ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനമാണ് പൊതുജനത്തിൽ നിന്ന് ഉയരുന്നത്. പാർട്ടി വ്യത്യാസമില്ലാതെയാണ് ഈ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായിരിക്കുന്ന കോവിഡ് നിരക്കിലെ വർധനവ് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്.
ഓരോരുത്തർക്കും, നമ്മള് ഓരോ ജനങ്ങൾക്കും പങ്കുണ്ട്. വോട്ട് ചെയ്യാൻ മാത്രമല്ല ജനം വേണ്ടത്, രാഷ്ട്രീയം അത് ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ സേവന മേഖലയിൽ ഒന്നും രാഷ്ട്രീയം കൊണ്ടുവരുന്നത്. പോലീസ് പട്ടാളം അല്ലെങ്കിൽ അതുപോലത്തെ സേവന മേഖല ഒന്നും ഈ രാഷ്ട്രീയം കൊണ്ട് കളിക്കേണ്ട കാര്യങ്ങളേ അല്ല. ഇവിടെ ഇലക്ഷൻ നടന്നല്ലോ, ഓസ്ട്രേലിയയിലെ ഇലക്ഷൻ നടന്നില്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒരു കോവിഡ് കേസ് പോലും കൂടിയോ? ഇന്ത്യയും അല്ലെങ്കിൽ ഓസ്ട്രേലിയയും തമ്മിൽ താരതമ്യം ചെയ്യല്ല, മനുഷ്യരുടെ ആ എന്തെന്നാ ഒരു സമീപനം, ഒരു കാര്യത്തോടുള്ള സമീപനം പലപ്പോഴും അവഗണന കൊണ്ടാണ് കാര്യങ്ങൾ വഷളാവുന്നത്. മനുഷ്യൻ ഒന്നിനെ അവഗണിക്കാതെ അതിന് എന്താണ് ഈ ഒരു കാര്യം പറയുമ്പോൾ അതിലെന്താണ് അതിന്റെ സീരിയസ്നെസ്, അതെന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ചെയ്താൽ ഇത്ര ഗുണം ഉണ്ടാവും, അത് അങ്ങനെ ചെയ്യണം, അല്ലാതെ രാഷ്ട്രീയം കൊണ്ടും പണം കൊണ്ടും ഒന്നും ആവില്ല എന്ന് കോവിഡ് തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പം പണവും പ്രശസ്തിയും ഒന്നുമല്ല, നമ്മൾ എങ്ങനെ നമ്മളെ ശ്രദ്ധിക്കണോ, നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതല്ലെങ്കിലും കാലം അതാണ് മനസ്സിലാക്കി വരുന്നത്.
വാക്സിനേഷൻ പദ്ധതിയിൽ ആശയക്കുഴപ്പവും ക്ഷാമവും ഉൾപ്പെടെ ആശങ്കയ്ക്ക് കാരണമാവുന്നുണ്ട്. വാക്സിനേഷൻ ലഭിക്കാൻ തിരക്ക് കൂട്ടി പോകുന്നതും അപകടത്തിന് വഴിയൊരുക്കുമെന്നുള്ള ആശങ്കയാണ് ആശ പങ്കുവയ്ക്കുന്നത്.
എന്റെ മമ്മ രജിസ്റ്റർ ചെയ്തിട്ട് ഇതുവരെയും കോളുകളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങള് എന്റെ ബ്രദറും ഞാനും രണ്ടുപേരും ഞങ്ങൾ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്. ഇപ്പോഴത്തെ ന്യൂസും അവിടെ വാക്സിൻ എടുക്കാൻ പോകുന്ന ആ തിരക്കും ഒക്കെ കാണുമ്പം അതൊരു എന്താ പറയുന്ന ഒരു പ്രൊഫലാക്സിസിനേക്കാളും കൂടുതൽ അത് ഈ ഇൻഫെക്ഷനിലേക്ക് നയിക്കുമെന്നാണ് തോന്നുന്നത്. ആ ഒരു സിറ്റുവേഷൻ, വാക്സിൻ അല്ല അവിടെ നടക്കുന്ന ആ സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്മയോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അവര് ഫോൺ ചെയ്ത് അത് ഉറപ്പാക്കി, അവിടെ അമ്മയ്ക്ക് അന്നത്തെ ദിവസം അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം അമ്മ പോയാൽ മതി എന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങൾ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പത്തെ അവസ്ഥയിൽ അമ്മ ഒരു പ്രൊട്ടക്റ്റീവ് സിറ്റുവേഷനിലാണ്, വീട്ടിൽ തന്നെ ഇരിക്കുന്നു, വീട്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്നില്ല. അതുകൊണ്ട് വാക്സിൻ കിട്ടിയ വി ആർ വെരി ഗ്രേറ്റ്ഫുൾ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പത്തെ അവസ്ഥയിൽ അത് ഇപ്പൊ അവിടെ കാണുന്ന തിക്കും തിരക്കും കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻ എടുക്കാൻ പോകുന്നതിനോട് ഇപ്പത്തെ അവസ്ഥയിൽ വലിയ താല്പര്യം ഞങ്ങൾ ആരും പ്രകടിപ്പിക്കുന്നില്ല.
ഓസ്ട്രേലിയയിൽ എത്താൻ കഴിയാതെ നിരവധി പേർ കേരളത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. മാസങ്ങളോളം കേരളത്തിൽ കുടുങ്ങിക്കിടന്ന ഡിൻഡോമോൻ കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് മെൽബണിൽ തിരിച്ചെത്തിയത്.
ഞാൻ ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നു 2020 സ്റ്റാർട്ടിങ്ങില് നാട്ടിൽ പോയി ഞങ്ങൾ അവിടെ പെട്ട് കിടക്കുന്നതാണ്. അതിനുശേഷം എനിക്കിപ്പോ ഒരു ഒരു ടിക്കറ്റ് കിട്ടിയപ്പോ ഞാൻ കയറി പോന്നു, ഇവിടെ വന്ന് പയ്യെ സെറ്റിലായി വരുന്നു. എനിക്കറിയില്ല ഇനിയിപ്പോ എത്ര നാളും കൂടെ കഴിഞ്ഞാലാണ് വീണ്ടും അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുക.
ഭാര്യയും കുട്ടിയും ഇപ്പോൾ കേരളത്തിൽ അങ്കമാലിയിലാണ്. ഇനി എപ്പോൾ ഇവരെ തിരിച്ച് ഓസ്ട്രേലിയയിൽ എത്തിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ് ഡിൻഡോ. കേരളത്തിൽ ഒരു വർഷത്തിലേറെയായി കുടുങ്ങിക്കിടക്കുന്ന ഡിൻഡോയുടെ ഭാര്യ ഭവ്യ വാക്സിനേഷൻ ഇപ്പോൾ എടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടു.
വാക്സിൻ എടുക്കാനായിട്ട് എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. കാരണം നമ്മുടെ കേരളത്തിൽ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് വാക്സിൻ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. 18 വയസ്സിന് ശേഷമുള്ളവർക്ക് May 1 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുമെന്ന് കേൾക്കുന്നു. പക്ഷേ വാക്സിൻ ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് അറിയാൻ പാടില്ല. നമ്മളിപ്പോൾ കേരളത്തിലെത്തിയിട്ട് ഏകദേശം 1 വർഷത്തിലധികമായി.
ഇപ്പോൾ കോവിഡ് സാഹചര്യം ഗുരുതരമായതോടെ ഇനി എന്ന് ഓസ്ട്രേലിയൻ യാത്ര സാധ്യമാകുമെന്ന് ഉറപ്പില്ലെന്നും ഭവ്യ ആശങ്ക പ്രകടിപ്പിച്ചു. കുടിയേറി എത്തിയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയയിലെ ജീവിതം സുരക്ഷിതമാണ് ഇപ്പോൾ. എന്നാൽ ജന്മനാട്ടിലെ സാഹചര്യം മൂലം വേവലാതിയിലാണ് പ്രവാസി സമൂഹം.